നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ഓസ്ട്രേലിയയിൽ വാടകയ്ക്ക് നൽകുന്ന വീടുകൾ നശിപ്പിക്കുകയും അനധികൃത പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്ന നിരവധി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. വാടകക്കാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ വീട്ടുടമയ്ക്ക് എന്തൊക്കെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും? ഇത്തരം വീടുകൾ പിന്നീട് വിൽക്കാൻ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ? ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ മെൽബണിൽ BK ലോയേഴ്സിൽ പ്രിൻസിപ്പൽ സോളിസിറ്ററായ ബിന്ദു കുറുപ്പ് ചേരുന്നു. നമസ്കാരം ബിന്ദു കുറുപ്പ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം സാൽവി.
ബിന്ദു, ഇപ്പം വാടകക്കാർ വാടകയ്ക്ക് നൽകുന്ന വീടുകൾക്ക് കേടുപാടുകൾ വരുത്തുന്ന സാഹചര്യങ്ങൾ ഇവിടെ പതിവാണല്ലോ. അത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീട്ടുടമ എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
ഇത് ആദ്യം തന്നെ ഡ്യൂ ഡെലിജൻസിന്റെ ഭാഗമാണ്. അതായത് ഒരു ടെനന്റിനെ നമ്മൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. എന്തൊക്കെ രീതിയിൽ അവർ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ട് ഒരു മുമ്പ് ഒരു ടെനന്റായിട്ടിരിക്കുന്ന സമയത്ത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. ടെനൻസിനെ ഇതുപോലെ ചൂസ് ചെയ്യുന്നതോട് അത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ആ പ്രോപ്പർട്ടി മാനേജറെ ചൂസ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്. അത്തരത്തിലുള്ള ഒരാൾ ഇതിന് മുന്നേ എത്ര പ്രോപ്പർട്ടികളെല്ലാം അവർ മാനേജ് ചെയ്യുന്നുണ്ട്, അവരുടെ പേരിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, അതല്ലെങ്കിൽ അവരെങ്ങനെയാണ് ലാൻഡ് ലോർഡിൻ്റെ അടുത്ത് ഡീൽ ചെയ്യുന്നത്, അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ എത്തരത്തിലാണ് ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾക്കായിരിക്കണം നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമ്മുടെ ആ ഡ്യൂ ഡിലിജൻസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അതിനുശേഷം മാത്രമേ നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷനിലേക്ക് പോകാനുള്ള ഒരു ഒരു സാധ്യത വരുന്നുള്ളൂ. എത്തരത്തിലുള്ള പ്രശ്നങ്ങളായാലും ആദ്യം നമ്മുടെ ക്രൈറ്റീരിയ, നിങ്ങൾ ആ ടെനന്റിനെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ എടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കി എന്നുള്ളത്, അതുപോലെ നിങ്ങളുടെ ടെനൻസി എഗ്രിമെന്റ് എപ്രകാരമാണ്, അതിലുള്ള ടേംസ് എപ്രകാരമാണ്, ഇതെല്ലാം ഓരോ ഫാക്ടറായിട്ട് വരും.
ഇത്തരം വീടുകൾ മാനേജ് ചെയ്യുന്ന പ്രോപ്പർട്ടി മാനേജർമാരുടെ ഉത്തരവാദിത്തം എന്താണ് പ്രധാനമായിട്ടും?
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി മാനേജരെ കണ്ടുപിടിക്കുമ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, ടെനൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പ്രോപ്പറായിട്ട് നടത്തിയതിന് മാത്രം ടെനൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു ലാൻഡ് ലോർഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അതല്ലാതെ തീരെ നെഗ്ലിജൻ്റായി കിട്ടിയ ഏതെങ്കിലും ഒരു ടെനൻ്റ് ആപ്ലിക്കേഷൻ തന്ന ആളെ ലാൻഡ് ലോർഡിന് കൊടുത്തു, ലാൻഡ് ലോർഡ് ജസ്റ്റ് സൈൻ ചെയ്തു, അതിനുശേഷമാണ് നമ്മൾ അവരുടെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ചെക്ക് തീരെ നടത്തിയിട്ടില്ല, അവർ അത്ര നമ്മൾക്ക് ഫിറ്റ് ആൻഡ് പ്രോപ്പർ പേഴ്സൺ അല്ല വാടകയ്ക്ക് കൊടുക്കാനുള്ളതെന്ന് ലാൻഡ് ലോർഡിന് അറിയുകയാണ്. അതുപോലെ ടെനൻ്റ് ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കൂടിയാണെങ്കിൽ ലാൻഡ് ലോർഡിന് തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി മാനേജർക്കെതിരെ നെഗ്ലിജൻസിന് ആക്ഷൻ എടുക്കാവുന്നതാണ്. അത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് ഒരു പ്രോപ്പർട്ടി മാനേജർ എന്ന് പറഞ്ഞാൽ. നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഇൻസിഡൻസിലും ഇത്തരത്തിൽ എസ്പെഷ്യലി ആ കഞ്ചാവ് കൃഷി വീടിനകത്ത് നടത്തി പോലീസ് കംപ്ലൈൻ്റ് ഒക്കെ വീടാകെ നശിപ്പിച്ച് ഇൻസിഡൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അതിൽ പലതിലും വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ആ പ്രോപ്പർട്ടി മാനേജ് ചെയ്തിരുന്ന ആൾക്കാർ എന്ന് നമുക്ക് മനസ്സിലാവും. ഒത്തിരി നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവരുത്. അപ്പം അതുകൊണ്ട് ഒട്ടും ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു ഒരു ജോലിയല്ല. അതുകൊണ്ട് തന്നെയാണ് ടെനൻറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ ഒരു പക്ഷേ കൂടുതൽ പ്രാധാന്യം കൊടുത്തു വേണം നമ്മളൊരു പ്രോപ്പർട്ടി മാനേജരെ കണ്ടെത്താൻ. കാരണം നമുക്ക് ആ ഒരു ലാൻഡ് ലോർഡിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും അവരുടെ ചെക്ക് നടത്താനും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താനും ഇൻ്റർവ്യൂ ചെയ്യാനും അതിനുള്ള ഒരു സാഹചര്യം അത്രയധികം ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പം നമ്മളെല്ലാം ഈ ഒരു റൈറ്റ് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഒരു പ്രോപ്പർട്ടി മാനേജർക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ അതേ അവർ നമുക്ക് വേണ്ടി ഒരു ആ പ്രോപ്പർട്ടി മാനേജർ നമുക്ക് വേണ്ടി ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കണം. നെഗ്ലിജൻസ് ഒട്ടും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് എന്തായാലും ഉണ്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ ഈ നിയമം ഇനി ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നിയമം എന്ത് സംരക്ഷണമാണ് ഈ വീട്ടുടമയ്ക്ക് നൽകുന്നത്?
അത് നിയമപരമായി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോരോ സ്റ്റേറ്റിൽ ഇപ്പോൾ വിക്ടോറിയയിലാണെങ്കിൽ സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉണ്ട്, നമുക്ക് VCAT ഉണ്ട്. അതേപോലെ ഓരോ സ്റ്റേറ്റിലും അതായത് സിവിൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആയിരിക്കും മിക്കവാറും ഈ ടെനൻസി ഇഷ്യൂസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു റെന്റൽ അരിയേഴ്സ് വന്നു. റെന്റൽ അരിയേഴ്സ് വന്നാൽ നമ്മൾ ആദ്യം നോട്ടീസ് കൊടുക്കും, പിന്നെ അവരോട് വെക്കേറ്റ് ചെയ്യാൻ പറയും. അതുപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് നിയമം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കുള്ള ഇൻസ്പെക്ഷൻ റൈറ്റ്സ്. അപ്പോൾ കൃത്യമായ ഇടവേളകളിൽ പ്രോപ്പറായിട്ടുള്ള നോട്ടീസ് കൊടുത്തിട്ട് നമ്മൾ ഒരു ലാൻഡ് ലോഡിൻ്റെ അവകാശമായ ആ പ്രോപ്പർട്ടി ഇൻസ്പെക്ഷൻ എന്നുള്ളത് നടത്താൻ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും ഒരു ഡാമേജസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി റിപ്പോർട്ട് ഉണ്ടായിരിക്കും. ആദ്യം തന്നെ ഒരു ടെനൻറ്റിനെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ കണ്ടീഷൻ റിപ്പോർട്ട്, പ്രോപ്പർട്ടിയുടെ കറൻറ്റ് സ്റ്റാറ്റസിൻ്റെ കറൻറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതേ രീതിയിൽ തന്നെ നോർമൽ വെയർ ആൻഡ് ടയർ, അതായത് സാധാരണ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഉണ്ടാക്കിയാവുന്ന നാശനഷ്ടങ്ങൾ ഒഴികെ ബാക്കി ഭയങ്കര വലിയ രീതിയിലുള്ള ഡാമേജസ് ഒക്കെ വരികയാണെങ്കിൽ യു ആർ പ്രൊട്ടക്റ്റഡ്, നിങ്ങൾക്ക് അതിൻ്റെതായ കോമ്പൻസേഷൻ കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ബോണ്ട് കൊടുക്കും. ആ ബോണ്ട് വെച്ചിട്ട് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടാൻ പറ്റാവുന്ന രീതിയിലല്ല ഡാമേജ് ഉണ്ടെങ്കിലാണ് നമ്മൾ കോർട്ടിൽ പോകേണ്ടി വരിക, അല്ലെങ്കിൽ വി കാറ്റിൽ പോകേണ്ടി വരിക. അപ്പോൾ ആ അതാത് രീതിയിൽ നിയമം അനുശാസിക്കുന്ന പ്രൊട്ടക്ഷൻസ് എല്ലാം നമുക്ക് ലഭിക്കും.
വാടകയ്ക്ക് കൊടുത്ത വീട് എന്താ വാടകക്കാരൻ പൂർണ്ണമായും നശിപ്പിച്ച ഒരവസ്ഥയിലോ അല്ലെങ്കിൽ ചീത്തയാക്കിയതായ അവസ്ഥയിലോ കണ്ടെത്തിയാൽ വീട്ടുടമയ്ക്ക് ഇയാളെ ഉടൻ തന്നെ പുറത്താക്കാൻ സാധിക്കുമോ, അതായത് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടാൻ സാധിക്കുമോ?
നമുക്ക് ആ ഇൻസ്പെക്ഷൻ, ഓരോ പ്രാവശ്യം നമ്മൾ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രോപ്പർട്ടി കണ്ടീഷൻ വേഴ്സ് ആയിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ടെനൻസി ഒബ്ലിഗേഷൻ പ്രകാരമുള്ള രീതിയിലൊന്നും അല്ല അയാൾ പ്രോപ്പർട്ടി മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭയങ്കരമായിട്ട് അത് ഓൾട്ടറേഷൻസ് വലിയ രീതിയിൽ ഓൾട്ടറേഷൻ നടത്താനുള്ള സെറ്റപ്പ് അയാൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് നോട്ടീസ് കൊടുക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് വെക്കേറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കാം. ഈ അപ്പോൾ ടെനൻ്റ് ഒബ്ലൈജ്ഡ് ആണ്, അത് നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം ഒഴിഞ്ഞു പോകാൻ അവർ ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ നമുക്ക് വി കാറ്റിൽ പോയിട്ട് നമുക്ക് ഓർഡർ കിട്ടിയിട്ട് അയാളെ റിമൂവ് ചെയ്യിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പം നമ്മൾ ഡാമേജ് പറഞ്ഞു എന്ന് ഉണ്ടെങ്കിലും ഈ കോർട്ട് വഴിയല്ലാതെ തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ലാൻഡ് ലോഡ്സ് ഇൻഷുറൻസ്. മിക്കവാറും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും ലാൻഡ് ലോഡ്സ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. അത് ഈ ലോസ് ഓഫ് റെന്റ്, ചെറിയ രീതിയിൽ ഇങ്ങനത്തെ ഡാമേജസ് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് പ്രൊട്ടക്റ്റഡ് ആണ്. നമുക്ക് ഈ ലാൻഡ് ലോഡ്സ് ഇൻഷുറൻസ് ഉപയോഗിച്ചിട്ട് നമുക്കുണ്ടായ ലോസൊക്കെ റൈറ്റ് ആക്കി തിരിച്ചു കിട്ടാൻ, റിക്കവർ ചെയ്യാനുള്ള ഒരു ഒരു വഴിയാണ് ഈ ലാൻഡ് ലോഡ്സ് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്.
അങ്ങനെയാണെങ്കിൽ വാടക വീട്ടിൽ വാടകക്കാരൻ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റി, അതായത് കഞ്ചാവ് വളർത്തുകയോ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ നടത്തുന്നതായി കണ്ടെത്തിയാൽ ലാൻഡ് ലോഡിന് ഇൻഷുറൻസ് സംരക്ഷണം ലഭിക്കാൻ സാധ്യതയുണ്ടോ?
സാർ, ഈ ലാൻഡ് ലോഡ്സ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ ഈ ചെറിയ രീതിയിലുള്ള ചെറിയ അക്ഷരങ്ങൾ ഒരുപാട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് പോളിസി നമ്മൾ ആരും വായിച്ച് നോക്കാൻ മെനക്കെടാറില്ല. അപ്പോൾ സാധാരണ ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നത് പോലെ എല്ലാം കവർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും നമ്മളെല്ലാവരും പോളിസി എടുക്കുന്നത്. അപ്പോൾ ഈ പോളിസിയിൽ മിക്കവാറും കവർ ചെയ്യുന്നത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്ത റെന്റ്, അതായത് അൺപെയ്ഡ് റെന്റ്, അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഉള്ള ഡാമേജസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വന്ന അതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം അതെല്ലാം നികത്തി കിട്ടാൻ മിക്കവാറും പോളിസികളിൽ വ്യവസ്ഥ ഉണ്ടായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് പോളിസികളിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്തരത്തിലുള്ള അനധികൃതമായ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കഞ്ചാവ് കൃഷി അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇതിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പോളിസിയിൽ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വന്ന നഷ്ടം ഇൻഷുറൻസ് കമ്പനി എന്തായാലും ഇടപെടാൻ സാധ്യതയില്ല.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ വാടകയ്ക്ക് നൽകുന്ന വീടുകൾ നശിപ്പിക്കുകയും അനധികൃതമായ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ വീട്ടുടമയ്ക്ക് എന്തൊക്കെ നിയമ സംരക്ഷണമാണ് ലഭിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ച് മെൽബണിൽ ബി കെ ലോയേഴ്സിൽ സോളിസിറ്ററായ ബിന്ദു കുറുപ്പ് വിശദീകരിക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ആക്ടിവിറ്റീസ് നടന്ന വീടുകൾ വിൽക്കാൻ എന്തെങ്കിലും നിയമ തടസ്സമുണ്ടോ?
നിയമ തടസ്സം ആയിരിക്കില്ല ഉള്ളത്, നിയമ തടസ്സം ഇല്ല. പക്ഷേ നമ്മൾ സെക്ഷൻ 32 എന്നുള്ളതാണ് ഒരു പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്, നമ്മൾ വിൽക്കുന്ന ആള് സൈൻ ചെയ്തിട്ട് വാങ്ങുന്ന ആൾക്ക് കൊടുക്കുന്ന കാര്യം. അപ്പോൾ അതിൽ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മെറ്റീരിയൽ ഫാക്ട്സ്, ഇതിപ്പോൾ പ്രോപ്പർട്ടി എത്രമാത്രം ഡാമേജ്ഡ് ആണ്, ഇങ്ങനത്തെ ഒരു പോലീസ് ഇതിൽ ഇഷ്യൂല് ഒരു ക്രിമിനൽ കേസിൽ അങ്ങനെയൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നമുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് നിയമം അനുശാസിക്കുന്നത്. അതായത് വാങ്ങുന്ന ഒരാൾക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഈ വീട്ടിൽ വെച്ച് നടന്നിട്ടുണ്ട്, പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ മെറ്റീരിയൽ ഡാമേജസ് ഉണ്ടായിട്ടുണ്ട് പ്രോപ്പർട്ടിയിൽ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം.
അതുപോലെ ഇപ്പം ഈ വാടകയ്ക്ക് കൊടുക്കുന്ന വീട്ടിൽ വെച്ച് വാടകക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ, അതായത് അടിപിടി പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടുടമയ്ക്ക് എന്ത് നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും?
അത് വീടിനകത്ത് ഒതുങ്ങിക്കഴിയുന്ന കാര്യമാണെങ്കിൽ ഇപ്പോ നമുക്ക് കൂടുതലൊന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷെ അത് നമ്മുടെ നൈബേഴ്സിനെ കൂടി ബാധിക്കുന്ന രീതിയിൽ, അവർക്കൊരു ന്യൂസൻസ് ഉണ്ടാവുന്ന രീതിയിൽ, അതല്ലെങ്കിൽ പുറത്തേക്ക് വേറെ രീതിയിൽ വലിയ പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലുള്ള വല്ല ഇൻസിഡൻസ് അവിടെ നടക്കുന്നുണ്ട് അറിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം, അതുപോലെ അവർക്ക് വെക്കേറ്റ് ചെയ്ത് പോകാനുള്ള നോട്ടീസ് കൊടുക്കാം അങ്ങനത്തെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ. പക്ഷെ വീടിനകത്ത് വരക്കൂടി എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ ഗ്രൗണ്ട് ടു ആസ്ക് ദം ടു വെക്കേറ്റ് ദ പ്രിമൈസസ്.
അപ്പൊ ഇതുപോലെ ടെനന്റ് ഭയങ്കരമായിട്ട് ഡാമേജസ് ഒരു വീടിന് വരുത്തുകയും ആ ടെനന്റ് പിന്നീട് ഒളിവിൽ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത്തരം സാഹചര്യത്തിൽ ലാൻഡ്ലോഡിന് എന്ത് ചെയ്യാൻ സാധിക്കും? കാരണം ഇയാളിൽ നിന്ന് ഇത് ക്ലെയിം ചെയ്യാനോ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാനോ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ.
അതെ, അത് നമുക്ക് ലാൻഡ്ലോഡ് ഇൻഷുറൻസ് വഴി റിക്കവർ ചെയ്യാൻ പറ്റാത്തിടത്തോളം നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ ഒരു ഐഡന്റിഫിക്കേഷൻ, ഇനിയിപ്പോൾ ഐഡന്റിഫൈ ചെയ്തു എന്നാണ് ഇരിക്കട്ടെ, അസറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല ഈ ടെനന്റിന്റെ കയ്യിൽ. നമ്മൾ കോർട്ട് വഴി കോർട്ട് ഓർഡർ കിട്ടിയെന്നുണ്ടെങ്കിലും അത് റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതില്ലാത്തിടത്തോളം നമ്മൾ ഇൻഷുറൻസ് വഴി കിട്ടാവുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്ന് മാത്രമേ നിവൃത്തി ഉണ്ടായിരിക്കുള്ളൂ.
ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ബിന്ദുകുറുപ്പ്.
വളരെ നന്ദി ശാൽവി.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.